2020 February 2 ഞായറാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ വാണിജ്യം പേജിൽ നിന്ന് നിർമ്മല ബഡ്ജറ്റിൽ വിശ്വാസവും കരുതലും അനിൽകുമാർ ശർമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊച്ചി. സമ്പദ്രംഗത്തെ സർവ്വമേഖലയെയും തലോടുന്ന ബഡ്ജറ്റെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ വിശേഷിപ്പിക്കാം. പൊതുജനത്തിനും ബിസിനസ് ലോകത്തിനും സർക്കാരിനും മേൽ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കുക കൂടിയാണ് ആദായനികുതി കുറച്ചതുൾപ്പെടെയുള്ള നടപടികളിലൂടെ നിർമ്മല ചെയ്തത്. പ്രതീക്ഷകളുടെ ഇന്ത്യ, എല്ലാവർക്കും സമ്പൽക്ഷേമം, കരുതലുള്ള സമൂഹം എന്നീ മൂന്ന് ആശയങ്ങളിലൂന്നിയാണ് നിർമ്മല ഇക്കുറി ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്നും ശ്രദ്ധേയമാണ്. സമ്പദ്ഞെരുക്കം മൂലം പൊറുതിമുട്ടിയ പൊതുജനത്തെ തൃപ്തിപ്പെടുത്താൻ ആദായനികുതി സ്ലാബുകളിൽ സമഗ്ര മാറ്റം വരുത്തി. ബിസിനസ് ലോകത്തിന് ആശ്വാസം പകർന്ന് ഡയറക്ട് ഡിവിഡന്റ് ടാക്സ് ഒഴിവാക്കി. കോർപ്പറേറ്റ് നികുതി ഇളവിന്റെ പരിധിയിൽ കൂടുതൽ കമ്പനികളെ ഉൾപ്പെടുത്തി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാനും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനും നടപടിയുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, കായികം, സമുദ്രോൽപ്പന്ന മേഖല, സ്റ്റാർട്ടപ്പുകൾ, MSME, ധനകാര്യം, അടിസ്ഥാന സൌകര്യം, സ്ത്രീക്ഷേമം, സാമൂഹിക ക്ഷേമം, ഊർജ്ജോൽപാദനം എന്നിവയ്ക്കും മികച്ച പരിഗണന ലഭിച്ചു. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനുള്ള നടപടികളും ബഡ്ജറ്റിൽ കാണാം. അതേസമയം ദീർഘകാല മൂലധന നേട്ടത്തിന്മേലുള്ള നികുതി ഒഴിവാക്കാതിരുന്നത് ഓഹരി നിക്ഷേപകർക്ക് നിരാശയായി. ഓഹരി വിപണി ഇന്നലെ കൂപ്പുകുത്തുകയും ചെയ്തു. LIC നിശ്ചിത ഓഹരികൾ പ്രാഥമിക വിപണിയിൽ വിൽക്കുമെന്ന പ്രഖ്യാപനം ഇൻഷുറൻസ് വരും ദിവസങ്ങളിൽ വൻ ചർച്ചകൾക്കും പ്രതിപക്ഷ പ്രതിഷേധത്തിനും ഇടമൊരുക്കും. സ്വർണ്ണ ഇറക്കുമതി തീരുവ 12.5% നിന്ന് കുത്തനെ കുറച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഉണ്ടായില്ല. വ്യക്തിഗത ആദായ നികുതി നിരക്ക് നേരിട്ട് കുറയ്ക്കുന്നതിനു പകരം നിലവിലെ സ്ലാബ് നിലനിർത്തിക്കൊണ്ട് തന്നെ കുറഞ്ഞ നിരക്കുകളുള്ള പുതിയ ഓപ്ഷണൽ സ്ലാബ് അവതരിപ്പിക്കുകയാണ് നിർമ്മല ചെയ്തത്. ഓപ്ഷണൽ സ്ലാബ് തിരഞ്ഞെടുക്കുന്നവർക്ക് വിവിധ നിക്ഷേപങ്ങളിൽ ലഭിച്ചിരുന്ന നികുതി ഇളവുകൾ കിട്ടില്ല. എന്നാൽ ഇവരുടെ നികുതി ഭാരം കുറയും. റിട്ടേൺ സമർപ്പണവും ലളിതമാകും. പുതിയ നികുതി സ്ലാബ് സർക്കാരിന്റെ വരുമാനത്തിൽ 40,000 കോടി രൂപയുടെ കുറവുണ്ടാക്കും. പുതിയ സ്ലാബ് തിരഞ്ഞെടുക്കുന്ന ശമ്പളാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് 78,000 രൂപ വരെ ലാഭിക്കാം. 100 നിക്ഷേപങ്ങളിലൂടെ നേരത്തെ ആദായ നികുതി ഇളവ് ലഭിച്ചിരുന്നെങ്കിൽ 70 ധനമന്ത്രി പുതിയ സ്ലാബിൽ ഒഴിവാക്കി. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനും അതുവഴി തൊഴിലവസരങ്ങൾ ഉയർത്താനും ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ട്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷനുമേൽ നികുതി അടുത്ത 5 കൂടി ഒഴിവാക്കിയത് ശ്രദ്ധേയമാണ്. 25 കോടി രൂപയ്ക്കുമേൽ വരുമാനമുള്ള സ്റ്റാർട്ടപ്പുകൾ ലാഭത്തിന്മേൽ നികുതി ഒടുക്കേണ്ടിയിരുന്നു. ഈ പരിധി 100 കോടി രൂപയാക്കി. ലാഭവിഹിതത്തിന്മേലുള്ള നികുതി ഒഴിവാക്കണമെന്ന നിക്ഷേപക ലോകത്തിന്റെ ദീർഘകാല ആവശ്യം ഇക്കുറി ധനമന്ത്രി നിറവേറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ മിനിമം ഓൾട്ടർനേറ്റീവ് നികുതിയിൽ നിന്ന് ഒഴിവാക്കി. ഇളവുകൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ 22% കോർപ്പറേറ്റ് നികുതി തിരഞ്ഞെടുക്കാമെന്നും വാഗ്ദാനം. അതേസമയം ദീർഘകാല മൂലധന നേട്ട നികുതി ഒഴിവാക്കാതിരുന്നത് തിരിച്ചടി. നികുതിദായകർക്ക് ആധാർ വെരിഫിക്കേഷൻ, ആധാർ ഉണ്ടെങ്കിൽ അതിവേഗം പാൻ കാർഡ് എന്നിവയും ഉപകാരപ്രദം. വിവാദ സേ വിശ്വാസ് സ്കീം ഒട്ടേറെ പേർക്ക് നേട്ടമാകും. നികുതി കുടിശ്ശിയുള്ളവർക്ക് ഈ 31 March സ്കീം തിരഞ്ഞെടുത്താൽ നികുതി മാത്രം അടച്ചാൽ മതി. പിഴയും പലിശയും ഉണ്ടാവില്ല. GST ഇൻസ്പെക്ടർ രാജു. GST വന്നതോടെ ഉപഭോക്താക്കൾക്ക് 1,00,000 കോടി രൂപയുടെ നേട്ടമുണ്ടായെന്ന് ധനമന്ത്രി പറഞ്ഞു. നികുതി ഘടന സുതാര്യവും ലളിതവുമായി ഇൻസ്പെക്ടർ രാജ് ഇല്ലാതായി. കാർഷിക ഉൽപാദനവും കർഷക വരുമാനവും കൂട്ടാനുള്ള നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിലുണ്ട്. 2022 കർഷക വരുമാനം ഇരട്ടിയാക്കാൻ 16 പദ്ധതികളാണ് നിർമ്മല പ്രഖ്യാപിച്ചത്. കാർഷിക മേഖലയ്ക്കായി 15,00,000 കോടി രൂപയുടെ വായ്പ വകയിരുത്തി. കാർഷിക അനുബന്ധ മേഖലയ്ക്കായും ജലസേചനത്തിനും ഗ്രാമീണ വികസനത്തിനും 2.83 ലക്ഷം കോടി. നബാർഡ് റീഫിനാൻസിംഗ് സ്കീം കാലാവധി നീട്ടും. സംസ്ഥാനങ്ങളോട് മാതൃകാ കാർഷിക നിയമങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടും. സോളാർ പമ്പുകൾ നേടാൻ 20 കർഷകർക്കായി PM KUSUM പദ്ധതി. അധിക വൈദ്യുതി വിറ്റ് സോളാറിനെ വരുമാനത്തിനുള്ള പുതിയൊരു വിളയായി തന്നെ കർഷകന് മാറ്റാനാകും. PPP മോഡലിൽ കൂടുതൽ വെയർഹൌസുകൾ തുറക്കാനുള്ള തീരുമാനം നിക്ഷേപം ആകർഷിക്കും, തൊഴിലവസരം കൂട്ടും. ചരക്കുനീക്കത്തിന് കിസാൻ ട്രെയിൻ പദ്ധതി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കായുള്ള കിസാൻ ഉഡാൻ പദ്ധതി ടൂറിസത്തിനും ഗുണകരമാകും. പാൽ മത്സ്യ ഉൽപാദനം കൂട്ടുമെന്ന പ്രഖ്യാപനം കേരളത്തിനും കരുത്താകും. പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുമെന്ന് പറയുന്ന ബഡ്ജറ്റ് മൊത്തം 99,300 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്കായി വകയിരുത്തിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ യുവ എഞ്ചിനീയർമാർക്ക് ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുന്ന ബഡ്ജറ്റിന്റെ ഊന്നൽ തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ്. വിദേശ വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും വിദ്യാഭ്യാസ ഹബ്ബായി മാറുകയെന്ന ലക്ഷ്യവും സർക്കാർ കാണുന്നു. GDPയുടെ നേരിയ പങ്ക് മാത്രം ആരോഗ്യ മേഖലയ്ക്കായി നീക്കിവയ്ക്കുന്നു എന്ന മോശം വിശേഷണത്തിൽ നിന്ന് ഇക്കുറിയും ബഡ്ജറ്റ് മാറിയിട്ടില്ല. എങ്കിലും ഒട്ടേറെ പുതിയ പദ്ധതികളും നിർദ്ദേശങ്ങളും ഇക്കുറി ബഡ്ജറ്റിലുണ്ട്. ജില്ലാ ആശുപത്രി ആശുപത്രികളെ മെഡിക്കൽ കോളേജാക്കി മാറ്റുമെന്ന പ്രഖ്യാപനം ഗുണകരമാണ്. മൊത്തം 69,000 കോടി രൂപയാണ് ആരോഗ്യത്തിന് ഇക്കുറി വിഹിതം. ബാങ്ക് നിക്ഷേപത്തിന്മേൽ ലഭിച്ചിരുന്ന ഇൻഷുറൻസ് പരിധി 1,00,000 രൂപയിൽ നിന്ന് 5,00,000 രൂപയായി ഉയർത്തി. നിർമ്മല കയ്യടി നേടി. ഇന്ത്യയിലെ ബാങ്കിംഗ് നിക്ഷേപങ്ങളിൽ മുന്തിയ പങ്കും 5,00,000 രൂപയ്ക്ക് താഴെയുള്ളവയാണ് എന്നതിനാൽ ഭൂരിഭാഗം ഉപഭോക്താക്കൾക്കും ഗുണകരമായ തീരുമാനമാണിത്. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങളുടെ രൂപീകരണത്തിനും മികച്ചു പങ്കുവഹിക്കുന്ന ടൂറിസം മേഖലയ്ക്കായി 2,500 കോടി രൂപ ഇക്കുറി ധനമന്ത്രി മാറ്റിവച്ചു. ടൂറിസം തീർത്ഥാടന മേഖലകളെ ബന്ധിപ്പിക്കുന്ന തേജസ് എക്സ്പ്രസ് ട്രെയിനുകൾ കൂടുതൽ ആരംഭിക്കും. 2024 100 പുതിയ വിമാനത്താവളങ്ങൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും നേട്ടം. സാംസ്കാരിക മന്ത്രാലയത്തിനായി 3,150 കോടി വകയിരുത്തി. 5 പൌരാണിക സ്ഥലങ്ങൾ ഐക്കണിക് സൈറ്റ് ആയി മാറും. കേരളത്തിന് കാര്യമായ നേട്ടങ്ങളില്ല. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ തൂണുകളിലൊന്നായ MSME കൾക്ക് കാര്യമായ പരിഗണന ലഭിച്ചു. വായ്പാ പുനർക്രമീകരണ പദ്ധതിയുടെ കാലാവധി 1 വർഷത്തേക്ക് നീട്ടാൻ റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെടാനുള്ള നീക്കം ഒട്ടേറെ പേർക്ക് ആശ്വാസമാകും. ഓഡിറ്റിംഗിന് വിധേയമാകേണ്ട MSME കളുടെ വരുമാന പരിധി 1 കോടിയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തിയത് പ്രവർത്തന ചെലവ് കുറയ്ക്കും. 27,300 കോടി രൂപ വ്യവസായ വാണിജ്യ മേഖലയ്ക്കായി വകയിരുത്തിയിട്ടുമുണ്ട്. അടിസ്ഥാന സൌകര്യ വികസനത്തിന് 103,00,000 കോടി രൂപ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ 22,00,000 കോടി രൂപ ഇതിനകം ചിലവഴിച്ചു. 100 പുതിയ വിമാനത്താവളങ്ങൾ, ഡൽഹി മുംബൈ എക്സ്പ്രസ് പാത, നാഷണൽ ലോജിസ്റ്റിക് നയം എന്നിവയും നിക്ഷേപം ആകർഷിക്കാനും തൊഴിലുകൾ കൂട്ടാനും ഉപകരിക്കും. ഊർജ്ജം റിന്യൂവബിൾ എനർജി വിഭാഗത്തിന് 22,000 കോടി രൂപ വകയിരുത്തിയ ധനമന്ത്രി സിറ്റി ഗ്യാസ് ശൃംഖല വിപുലപ്പെടുത്താൻ നാഷണൽ ഗ്യാസ് ഗ്രിഡ് 16,000 കിലോമീറ്ററിൽ നിന്ന് 27,000 കിലോമീറ്ററായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചു. വനിതാക്ഷേമത്തിനും പോഷകം ഉറപ്പാക്കാനും വൻതുകയാണ് ബഡ്ജറ്റിലുള്ളത്. വനിതാക്ഷേമത്തിന് 28,600 കോടി, ന്യൂട്രീഷൻ പദ്ധതികൾക്ക് 35,600 കോടി, പിന്നോക്ക സമുദായക്ഷേമത്തിന് 85,000 കോടി, പട്ടികവർഗക്ഷേമത്തിന് 53,700 കോടി, മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും 9,500 കോടി. നാണയപ്പെരുപ്പം കണക്കാക്കാതെയുള്ള സമ്പദ് വളർച്ച 2020-21 വർഷം 10% ധനമന്ത്രി പറഞ്ഞു. അതേസമയം നടപ്പുവർഷത്തെ ധനക്കമ്മി ലക്ഷ്യം മന്ത്രി GDP യുടെ 3.3% നിന്ന് 3.8% ഉയർത്തി. ഇത് പ്രതീക്ഷിച്ചതായതിനാൽ സമ്പദ് ലോകത്തുനിന്ന് എതിരഭിപ്രായമൊന്നും ഉണ്ടാവില്ല. 2020-21 ലക്ഷ്യം 3.5%. ജനങ്ങൾക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗമാണ് പൊതുമേഖല ഓഹരി വിൽപ്പന. നടപ്പുവർഷത്തെ ലക്ഷ്യം 1.05 ലക്ഷം കോടി രൂപയാണെങ്കിലും പ്രതീക്ഷിക്കുന്നത് 69,000 കോടി രൂപ. ഇതുവരെ കിട്ടിയത് 18,000 കോടി രൂപ. 2020-21 ലക്ഷ്യം 2.01 ലക്ഷം കോടി രൂപ. ഇതിനായി LIC യുടെ നിശ്ചിത ഓഹരികൾ സർക്കാർ വിൽക്കും. പ്രാരംഭ ഓഹരി വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി സർക്കാർ 50,000 കോടി രൂപയെങ്കിലും നോട്ടമിട്ടേക്കും. ധനകാര്യ മേഖലയ്ക്ക് കാര്യമായ പരിഗണന ലഭിക്കാതിരുന്നതും ദീർഘകാല മൂലധന നേട്ട നികുതി ഒഴിവാക്കാതിരുന്നതും നിക്ഷേപകരെ നിരാശപ്പെടുത്തിയതോടെ ഓഹരി വിപണി ഇന്നലെ തകർന്നടിഞ്ഞു. സെൻസസ് ഒരുവേള 1,000 പോയിന്റിനുമേൽ കൂപ്പുകൊത്തി. ദശാബ്ദത്തിനിടെ ബഡ്ജറ്റ് ദിനത്തിൽ സെൻസസ് ഇത്ര ഇടിയുന്നത് ആദ്യം. സെൻസസ് 987 പോയിന്റ് ഇടിഞ്ഞ് 39,735, നിഫ്റ്റി 300 പോയിന്റ് താഴ്ന്ന് 11,661 വ്യാപാരാന്ത്യമുള്ളത്. സെൻസസിലെ നിക്ഷേപകർക്ക് ഇന്നലെ നഷ്ടം 3.46 ലക്ഷം കോടി. 1.10 ലക്ഷം കോടി കേന്ദ്ര സർക്കാരിന് ആശ്വാസം പകർന്ന് കഴിഞ്ഞ മാസം GST ഇനത്തിൽ 1.10 ലക്ഷം കോടി രൂപ ലഭിച്ചു. ഡിസംബറിൽ സമാഹരണം 1.03 ലക്ഷം കോടി രൂപയായിരുന്നു. 64 പൈസയുടെ കഥ. വരുമാനമായി കേന്ദ്രത്തിന് കിട്ടുന്ന ഓരോ രൂപയിലും 64 പൈസ വരുന്നത് നികുതിയുടെ കണക്കുകൾ നോക്കാം. വരുമാനം GST 18 പൈസ, കോർപ്പറേറ്റ് നികുതി 18 പൈസ, ആദായ നികുതി 17 പൈസ, മറ്റു നികുതി 11 പൈസ. ചെലവ് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 20 പൈസ, പലിശ ചെലവ് 18 പൈസ, പ്രതിരോധം 8 പൈസ, ക്ഷേമപദ്ധതി 22 പൈസ, സബ്സിഡി ഉൾപ്പെടെ മറ്റു ചെലവാണ് ബാക്കി.